നിന്റെ ഉപദേശം ശരിയെന്നതോ നീ ക്രിസ്തുവിന് വേണ്ടി കഷ്ടപ്പെട്ട് ശുശ്രൂഷ ചെയ്യുന്നു എന്നതോ കൊണ്ട് മാത്രമായില്ല. ഇതൊക്കെ നല്ല കാര്യം തന്നെ. പക്ഷെ ഏറ്റവും അത്യാവശ്യമായ സംഗതി ആത്മാർത്ഥമായ ഹൃദയംഗമായ സ്നേഹമാണ്.
ട്രാൻസ്‌വേൾഡ് റേഡിയോ ഇന്ത്യയുടെ ജീവസന്ദേശ വചന പഠന പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്നും തിരുവചനം പഠിക്കുവാൻ നമുക്ക് ലഭിച്ച അവസരത്തിനായി ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് പഠനം ആരംഭിക്കാം. ബ്രദർ ജോർജ് ഫിലിപ്പ് പഠിപ്പിക്കുന്നു, ശ്രദ്ധിച്ചാലും.
ചെറിയ പ്രവാചകന്മാരുടെ ആ ഗണത്തിൽ ആദ്യമായി നാം വായിക്കുന്നതും പഠിക്കുന്നതുമായ പ്രവചനമാകുന്നു ഹോശയുടെ പ്രവചനം. ഇതേക്കുറിച്ച് മുഖവരിയായി ഇന്നലെ പല കാര്യങ്ങളും നാം ചിന്തിക്കുകയുണ്ടായി. വളരെ കലുഷിതമായ ഒരു കുടുംബാന്തരീക്ഷത്തിൽ നിന്നും വന്ന് ദൈവത്തിൻ്റെ വചനം വടക്കേ രാജ്യമായ ഇസ്രായേലിനോട് അറിയിച്ചതായ ഹോശയ പ്രവാചകൻ, അദ്ദേഹത്തിൻ്റെ കുടുംബത്തെക്കുറിച്ചായിരുന്നു നാം ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഹോശയുടെ കുടുംബാന്തരീക്ഷം വളരെ പരിതാപകരമായിരുന്നു. അതങ്ങനെ തുടരുകയും ചെയ്തു. തൻ്റെ ഭാര്യ ഗോമർ ആ വീട് വിട്ടു. അവൾ തൻ്റെ പഴയ തൊഴിലിലേക്ക് മടങ്ങി. അവൾ ഒരു വേശിയായി ജീവിക്കുവാൻ തുടങ്ങി. തീർച്ചയായും ദൈവം ഈ മനുഷ്യനോട് പറയുവാൻ പോവുകയാണ്, ഹോശയ, നിനക്ക് ചെയ്യാവുന്നതെല്ലാം നീ ചെയ്തു. ആ സ്ത്രീയെ പുനരുദ്ധരിക്കുവാൻ നീ ശ്രമിച്ചു. പക്ഷേ യാതൊരു ഗുണവും ഉണ്ടായില്ല. അവൾ അവളുടെ പാട്ടിന് പോകട്ടെ. ഒരിക്കലുമല്ല, ദൈവം പറയുകയാണ്, പോയി അവളെ നിന്റെ വീട്ടിലേക്ക് തിരികെ കൊണ്ടുവരൂ. ഹോശയ അവളുടെ പുറകെ പോയി. അവൾ മടങ്ങി വരുവാൻ വിസമ്മതിച്ചു. അപ്പോൾ മടങ്ങി വരുവാൻ തങ്ങളുടെ അമ്മയോട് യാചിക്കുവാൻ ഹോശയ തൻ്റെ മക്കളെ അയച്ചു. എന്നിട്ടും അവൾ വന്നില്ല. എന്നു മാത്രമല്ല, അക്കാലത്ത് ഇവളെപ്പോലുള്ള സ്ത്രീകൾ ചെയ്തു വന്നതുപോലെ ഗോമർ സ്വയം ഒരു അടിമയായി തന്നെ വിറ്റുകളഞ്ഞു. ഭയങ്കരം. ഹോശയോ അവളുടെ അടുത്ത് എന്ന് അവളെ വില കൊടുത്തു വാങ്ങി തൻ്റെ വീട്ടിലേക്ക് തിരികെ കൊണ്ടുവന്നു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, നമ്മുടെ രക്ഷകന്റെ അതേ മനോഭാവമല്ലേ നാം ഇവിടെ കാണുന്നത്? അവിടുന്ന് നമ്മെ സൃഷ്ടിച്ചു. നാം സത്യത്തിൽ അവിടുത്തെ വകയാണ്. പക്ഷേ അവിടുത്തെ സ്നേഹത്തിൽ നിന്നും നാം അകന്നുപോയി. നമ്മുടെ സ്നേഹവും സമയവും എല്ലാം ഈ ലോകത്തിലെ വകകൾക്ക് വേണ്ടി നാം ചെലവഴിച്ചു. നാം പാപികൾ ആയിരിക്കുമ്പോൾ തന്നെ അവിടുന്ന് ഈ ഭൂമിയിലേക്ക് വന്ന് നമ്മുടെ വൃത്തികെട്ട അവസ്ഥയിൽ നിന്നും നമ്മെ വിലയ്ക്ക് വാങ്ങിയത് നമ്മെ അവിടുത്തെ സ്വന്തം മക്കളാക്കുവാനാണ്. എന്തൊരു സ്നേഹം, എന്തൊരു സ്നേഹം! ഈ അനുഭവത്തിന് ശേഷം ഗോമർ ഒരു വിശ്വസ്ത ഭാര്യയായോ? അതേപ്പറ്റി വായിക്കുന്നില്ല. പക്ഷേ നാണക്കേടെന്ന ഭീഷണി ഉയർത്തുന്ന ഒരു കുടുംബാന്തരീക്ഷത്തിൽ നിന്നും തകർന്ന ഒരു ഹൃദയവുമായി തൻ്റെ രാജ്യത്തിലെ ജനത്തിൻ്റെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഒരു ഹോശയായെ നാം കാണുന്നുണ്ട്. അവൻ്റെ ഹൃദയവേദന അസഹനീയമാണ്. ചുടു കണ്ണുനീർ കവിൾത്തടങ്ങളിലൂടെ ഒഴുക്കി അവൻ തൻ്റെ രാജ്യത്തിനെതിരായി പ്രവചിക്കുകയാണ്. നിങ്ങൾ ദൈവത്തോട് അവിശ്വസ്തത കാണിച്ചു. എനിക്കറിയാം ദൈവത്തിന് എങ്ങനെയാണ് ഇത് അനുഭവപ്പെടുന്നതെന്ന്. കാരണം അതുപോലൊന്ന് എനിക്ക് അനുഭവപ്പെടുന്നത് നിങ്ങൾ കാണുന്നു. നിങ്ങൾ ദൈവഹൃദയത്തെ വേദനിപ്പിച്ചു. എന്തൊരവസ്ഥ! ഹോശയ തൻ്റെ ജനത്തെ തള്ളിപ്പറഞ്ഞു. അവരുടെ ഏറ്റവും വലിയ പാപത്തിന്മേൽ അവനൊരു വിധി കൽപ്പിച്ചു. വളരെ ഉറപ്പായി ഹോശയ പറഞ്ഞു, അവരുടെ പാപം ഏറ്റവും മോശമായതും ദൈവത്തിൻ്റെ ശിക്ഷ എപ്പോൾ വേണമെങ്കിലും വന്നു പതിക്കാവുന്നതുമാണ്. ദൈവത്തെ അറിഞ്ഞവരും ദൈവം മിസ്രൈമിലെ അടിമത്വത്തിൽ നിന്നും വിലയ്ക്ക് വാങ്ങിയവരുമായ ഈ ജനം ദൈവത്തിൽ നിന്നും തിരിഞ്ഞുപോയി. പൊന്നുകൊണ്ട് അവർ ഒരു കാളക്കുട്ടി ഉണ്ടാക്കി, അതിനെ ആരാധിച്ചു. ഇത്രയൊക്കെ ആയിട്ടും ഹോശയുടെ കാലത്ത് പോലും ഈ ജനം ഒരു പാഠം പഠിച്ചില്ല. കാരണം ഹോശയുടെ സമയത്ത് വടക്കേ രാജ്യത്ത് പൊന്നുകൊണ്ടുള്ള രണ്ട് കാളക്കുട്ടികളെയാണ് പ്രതിഷ്ഠിച്ചിരുന്നത്. ജീവനുള്ള സത്യദൈവത്തിൽ നിന്നും ജനങ്ങൾ തിരിഞ്ഞ് അന്യദൈവങ്ങളെ ആരാധിക്കുന്നതിലേക്ക് പോയി. ദൈവത്തിൻ്റെ ജനം വേശ്യാവൃത്തി ചെയ്യുന്നു. അവരുടെ പാപം ലോകത്തിലെ ഏറ്റവും വലിയ പാപം തന്നെ. താങ്കൾ ഇപ്പോൾ പറയുന്നുണ്ടാകും, അവിശ്വാസമാണ് ഏറ്റവും വലിയ പാപമെന്ന്. ഒരു വിധത്തിൽ അത് ശരിയാണ്. പക്ഷേ അതൊരു പ്രവർത്തനമല്ലല്ലോ, അതൊരു സ്ഥിതി, ഒരു സ്റ്റേറ്റ് ആകുന്നു. നാം എല്ലാവരും ദൈവത്തോടും മറുതലിക്കുന്ന സ്ഥിതിയിലാണ്. അങ്ങനെയാണ് പിറന്നത്. പക്ഷേ നമ്മുടെ പാപത്തിൻ്റെ പരിഹാരത്തിനായി ക്രിസ്തു ശിക്ഷ വഹിച്ചു. ഞാനും നിങ്ങളും ക്രിസ്തുവിൽ വിശ്വാസം അർപ്പിക്കുന്നുവെങ്കിൽ അവൻ നമ്മെ രക്ഷിക്കും. ക്രിസ്തുവിൽ ആശ്രയിക്കുക. അതല്ലാതെ വേറൊരു മാർഗവും അവിശ്വാസം എന്ന വലിയ പാപത്തിനില്ല. നാം അവിശ്വാസത്തിൽ തുടർന്നാൽ ആ പരിഹാരത്തെ നാം ത്യജിക്കുകയാണ് ചെയ്യുന്നത്. വെളിച്ചത്തിനെതിരെ പാപം ചെയ്യുന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ തെറ്റ് എന്ന് നിങ്ങളിൽ ചിലർ കരുതിയേക്കാം. യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ വെളിച്ചം മനസ്സിലാക്കിയിട്ടും അതിനെ തിരസ്കരിച്ചാൽ അത് വെളിച്ചത്തിനെതിരെയുള്ള പാപമാണ്. യഥാർത്ഥത്തിൽ പല പ്രാവശ്യം സുവിശേഷം ശ്രദ്ധിച്ച് അതിനെ ത്യജിച്ചു കളഞ്ഞ ഒരു ക്രിസ്ത്യാനിയായി ദൈവന്യായാസനത്തിന് മുൻപാകെ നിൽക്കാതെ ഇരുളടഞ്ഞ കാടുകളിലെ ഒരു കാട്ടുമനുഷ്യനായി ദൈവന്യായാസനത്തിൻ്റെ മുൻപിൽ നിൽക്കുവാനാണ് ഞാൻ വ്യക്തിപരമായി ആഗ്രഹിക്കുന്നത്. പക്ഷേ ഏറ്റവും വലിയ പാപം അതുമല്ല. ലോകത്തിലെ ഏറ്റവും വലിയ പാപം സ്നേഹത്തിനെതിരെ തെറ്റ് ചെയ്യുന്നതാണ്. ഇത് മറ്റെന്തിനേക്കാളും ക്രൂരമാണ്. ഹോശയായുടെ ദൂതും ഇതുതന്നെയാണ്, വിവാഹ ഉടമ്പടി ലംഘിക്കുന്നത് തന്നെ. അത് വലിയ പാപമാണ്. ഗോമർ വിവാഹ ഉടമ്പടി ലംഘിച്ചു എന്ന് മാത്രമല്ല, തന്നെ ആത്മാർത്ഥമായി സ്നേഹിച്ച വ്യക്തിക്കെതിരെ തെറ്റ് ചെയ്തു. ആയത് നികൃഷ്ടമായ പാപം തന്നെ. പ്രിയ സഹോദര, ദൈവത്തിനെതിരെ പാപം ചെയ്താൽ, നമ്മെ ജീവനേക്കാൾ ഉപരി സ്നേഹിച്ച രക്ഷകനെതിരായി പാപം ചെയ്താൽ, ആയത് ഏതൊരു വിഗ്രഹാരാധനയെക്കാളും ആഭിചാരത്തെക്കാളും മദ്യപാനത്തെക്കാളും വ്യഭിചാരത്തെക്കാളും മോഷണത്തെക്കാളും വലിയ പാപമാണ്. ദൈവസ്നേഹത്തിനെതിരായി തെറ്റ് ചെയ്യുന്നതിനെ മറ്റൊന്നിനോടും താരതമ്യപ്പെടുത്തുവാൻ സാധ്യമല്ല. അധോലോകത്തിലെ അസാന്മാർഗിക പ്രവർത്തനങ്ങളെക്കാളും പുറം ലോകത്തിലെ ചെകുത്താൻ സേവയെക്കാളും ആഴവും അന്ധകാര നിബിഡവുമാണ് ദൈവസ്നേഹത്തിനെതിരെ പാപം ചെയ്യുന്നത്. പാപം എന്തെന്നും സ്നേഹമെന്തെന്നും ഹോശയ അറിഞ്ഞിരുന്നു. സ്നേഹത്തിനെതിരെയുള്ള പാപം പാപത്തെ തീവ്രമാക്കുന്നു. മറ്റേതൊരു രാജ്യം അറിഞ്ഞിരുന്നതിനേക്കാൾ ഭംഗിയായി ഇസ്രായേൽ ദൈവസ്നേഹം അറിഞ്ഞിരുന്നു. അടിമത്തത്തിൽ നിന്നും അവരെ വിടുവിച്ചരങ്ങം, അവൻ്റെ സംരക്ഷണം, അവിടുത്തെ ക്ഷമ, അവിടുത്തെ വെളിപ്പാട്, അവിടുത്തെ സ്നേഹം എല്ലാം അറിഞ്ഞിട്ടും അവർ പൊട്ടവിഗ്രഹങ്ങൾക്ക് തങ്ങളെ തന്നെ വിറ്റു. ഇത് പാപം അതിൻ്റെ പാരമ്യത്തിൽ. അതെ, എന്തായിരുന്നാൽ തന്നെ ദൈവം അവരെ വിട്ടുകളഞ്ഞില്ല. സ്നേഹം തീർച്ചയായും വിജയിക്കും, നേടും. ദൈവത്തിൻ്റെ മനസ്സ് കാണിക്കുന്ന മൂന്ന് വാക്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്, ഇതാ അവരുടെ കുറ്റം. എഫ്രയീം വിഗ്രഹങ്ങളുടെ കൂട്ടാളിയാകുന്നു, അവനെ വിട്ടുകളയുക എന്ന് 4:17 വാക്യത്തിൽ നാം വായിക്കുന്നു. എഫ്രയീം എന്നതുകൊണ്ട് ഇസ്രായേൽ എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. ഇസ്രായേലിൻ്റെ മേൽ ആത്മീക വ്യഭിചാരം എന്ന കുറ്റം കാണുന്നു. തുടർന്ന് വലിയവനായ ദൈവത്തിൻ്റെ അഗാധമായ സ്നേഹം നോക്കിക്കേ. 11:8 വാക്യം, ദൈവം പറയുകയാണ്, ഇസ്രായേലിനെ കൈവിട്ട് കളയുവാൻ തനിക്ക് മനസ്സില്ല, താൻ അവരെ വളരെയധികം സ്നേഹിക്കുന്നു. ഈ കാരണത്താലാണ് ഗോമറിനെ തിരികെ കൊണ്ടുവരുവാൻ രണ്ടാമതും മൂന്നാമതും ദൈവം ഹോശയായി വിടുന്നത്. ഇസ്രായേലിനെക്കുറിച്ച് തനിക്കുള്ള മനോഭാവം ഹോശയ അറിയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഒടുവിലായി ഇതാ ഇവിടെ വിജയം. 14:8 വാക്യത്തിൽ, ഈ ജനം ദൈവത്തിങ്കിലേക്ക് തിരിയുന്ന ഒരു ദിവസം വരുന്നു. ഈ ഭാഗം വായിക്കുമ്പോൾ ഗോമർ മനം തിരിഞ്ഞ് വീട്ടിൽ വന്ന് ഒരു നല്ല ഭാര്യയായും അമ്മയായും ജീവിച്ചിരിക്കാമെന്ന് നമുക്ക് കരുതാവുന്നതാണ്. ഗോമറിൻ്റെ കാര്യം നമുക്ക് തീർച്ചയല്ല, ഉറപ്പില്ല. പക്ഷേ ഇസ്രായേൽ ഒരു ദിവസം പൂർണ്ണ ഹൃദയത്തോട് ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുമെന്നത് നമുക്ക് ഉറപ്പായി വിശ്വസിക്കാം. പ്രിയ സുഹൃത്തെ, താങ്കളുടെ ജീവിതത്തിൽ ചുമത്താവുന്ന എന്തെങ്കിലും ഈ ഭാഗത്തുണ്ടോ? ഇന്നത്തെ മതഭക്തരെന്ന് അഭിമാനിക്കുന്നവരിൽ അധികവും ഈ ആത്മീക വ്യഭിചാരമെന്ന ഞെട്ടിപ്പിക്കുന്ന വസ്തുത അല്ലേ ചെയ്യുന്നത്? സഭയെ ക്രിസ്തുവിൻ്റെ മണവാട്ടിയായിട്ടാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. വിശുദ്ധ പൗലോസ് പറയുമ്പോൾ, ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. പ്രിയ സുഹൃത്തെ, നിന്റെ ഉപദേശം ശരിയെന്നതോ നീ ക്രിസ്തുവിന് വേണ്ടി കഷ്ടപ്പെട്ട് ശുശ്രൂഷ ചെയ്യുന്നു എന്നതോ കൊണ്ട് മാത്രമായില്ല. ഇതൊക്കെ നല്ല കാര്യം തന്നെ. പക്ഷേ ഏറ്റവും അത്യാവശ്യമായ സംഗതി ആത്മാർത്ഥമായ ഹൃദയംഗമായ സ്നേഹമാണ്. താങ്കളുടെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞോ? താങ്കൾ ഇന്ന് ക്രിസ്തുവിനെ സ്നേഹിക്കുന്നുവോ? ഹോശ എന്ന പേരിൻ്റെ അർത്ഥം രക്ഷ എന്നാണ്. യോശുവ എന്ന പേരിൻ്റെ വേറൊരു രൂപമാണിത്. ഇത് എബ്രായ പദമാകുന്നു. ഇതിൻ്റെ ഗ്രീക്ക് രൂപമാണ് യേശു എന്നത്. സഭ പുതിയ നിയമ ഹോശയായുടെ മണവാട്ടിയാകുന്നു. പക്ഷേ നമ്മുടെ ഹോശയ ആത്മീയമായി വേശ്യാവൃത്തി ചെയ്യുന്ന ഒരു വ്യക്തിയോടാണ് ചേർന്നിരിക്കുന്നത്. നമ്മിൽ എത്ര പേർ നമ്മുടെ അസഫലതയും ആത്മീക അനുഭവങ്ങളുടെ യാഥാർത്ഥ്യമില്ലായ്മയും മറയ്ക്കുവാൻ ആത്മീക കാര്യങ്ങളിൽ വ്യാപൃതരെന്ന് നടിക്കുന്നു. ഞാൻ അങ്ങേ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു, ഞാൻ അവിടുത്തോട് സത്യസന്ധമായിരിക്കുന്നു എന്ന് ഹൃദയാന്തർഭാഗത്തു നിന്നും പറയുവാൻ ഈ ധൃതിക്കാർക്ക് പലർക്കും സാധിക്കുന്നില്ല. നാം ശീതോഷ്ണവാന്മാരാകുന്നു എന്ന് കരഞ്ഞുകൊണ്ടാണ് കർത്താവ് പറയുന്നത്. നമ്മിൽ തന്നോട് ആത്മാർത്ഥമായ സ്നേഹം കാണുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. അതെ, ദൈവം നമ്മിൽ നിന്ന് ഓരോരുത്തരിൽ നിന്നും ആഗ്രഹിക്കുന്നത് അതുതന്നെയാണ്. ഈ പുസ്തകത്തിൻ്റെ ആദ്യത്തെ 3 അധ്യായങ്ങളിൽ ഹോശയായുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ് വിശദീകരിച്ചിരിക്കുന്നത്. അവൻ്റെ ഭവനത്തെക്കുറിച്ചുള്ള അപകീർത്തിയും പട്ടണത്തിലെ സംസാരവും ഇവിടെ വിവരിച്ചിരിക്കുന്നു. ഞാൻ 1 അധ്യായത്തിലേക്ക് ഇനി പ്രവേശിക്കട്ടെ. അതിൻ്റെ ആദ്യത്തെ 1-2 വാക്യങ്ങൾ വായിക്കട്ടെ. ഉസിയാവ്, യോഥാം, ആഹാസ്, ഹിസ്കിയാവ് എന്നീ യഹൂദ രാജാക്കന്മാരുടെ കാലത്തും ഇസ്രായേൽ രാജാവായി യോവാശിൻ്റെ മകനായ യൊരോബെയാമിൻ്റെ കാലത്തും ബെയേരിയുടെ മകനായ ഹോശയ്ക്ക് ഉണ്ടായ യഹോവയുടെ അരുളപ്പാട്. യഹോവ ഹോശയ മുഖാന്തരം സംസാരിച്ചു തുടങ്ങിയപ്പോൾ യഹോവ ഹോശയോട്, നീ ചെന്ന് പരസംഗം ചെയ്യുന്ന ഒരു ഭാര്യയെയും പരസംഗത്തിൽ ജനിച്ച മക്കളെയും എടുക്ക, ദേശം യഹോവയെ വിട്ടുമാറി കഠിന പരസംഗം ചെയ്തിരിക്കുന്നുവല്ലോ എന്ന് കൽപ്പിച്ചു. ഇവിടെ പ്രവാചകനോട് ദൈവം അരളി ചെയ്യുന്ന കാര്യം ഞെട്ടിപ്പിക്കുന്ന ഒന്നാണ്. അതുകൊണ്ടായിരിക്കാം പലരും ഈ പുസ്തകം അക്ഷരാർത്ഥത്തിൽ അംഗീകരിക്കാത്തത്. പലരും ശ്രമിക്കുന്നത് ചെയ്യരുതാത്ത ഒരു കാര്യം ചെയ്യുവാൻ പറഞ്ഞ് എന്ന് വിചാരിച്ച് ദൈവത്തെ രക്ഷിക്കുവാനാണ്. പക്ഷേ അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് തോന്നുന്നില്ല. ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ദൈവം തന്നെ എടുക്കുന്നുണ്ട്. ഈ വാക്യത്തെ ഞാൻ മനസ്സിലാക്കുന്നത് ദൈവം ഹോശയോട് പറയുകയാണ്, നീ ചെയ്യുക അല്ലെങ്കിൽ പോകുക. ഞാനൊരു കുട്ടിയായിരുന്നപ്പോൾ എൻ്റെ മാതാപിതാക്കന്മാർ എന്നോട് സ്കൂളിൽ പോകുക അല്ലെങ്കിൽ കടയിൽ പോകുക എന്ന് പറഞ്ഞതുപോലെ ഇതൊരു ആജ്ഞയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ദൈവം ഹോശയോട് പോകുവാൻ പറഞ്ഞപ്പോൾ ഗോമറിനെ വിവാഹം ചെയ്യുവാൻ ഒരു അനുവാദം കൊടുക്കുകയല്ലായിരുന്നു, പിന്നെയോ അതിന് ആജ്ഞ കൊടുക്കുകയായിരുന്നു. എഫ്രയീം മലനാട്ടിൽ ജീവിച്ചിരുന്ന ഒരു യുവാവായിരുന്നു ഹോശയ. അവിടെ അവൻ ഗോമർ എന്ന ഈ സുന്ദരിയായ പെൺകുട്ടിയെ കണ്ടുമുട്ടി അഗാധമായ പ്രേമത്തിലായി. പക്ഷേ അവൾ അതിനുശേഷം ഹോശയായോട് അവിശ്വസ്തത കാണിച്ച് വേശ്യാവൃത്തി ചെയ്തു. സ്വാഭാവികമായി അവളെ ത്യജിക്കുവാൻ അവൻ തീരുമാനിച്ചു. പക്ഷെ ദൈവം പറഞ്ഞു, നീ ചെന്ന് അവളെ വിവാഹം ചെയ്യുക. സത്യത്തിൽ മോശയുടെ ന്യായപ്രമാണം ലംഘിക്കുവാനാണ് ദൈവം ഹോശയയോട് പറയുന്നത്. ഇല്ലേ, നിങ്ങളിൽ ചിലരെങ്കിലും പറഞ്ഞെന്നിരിക്കാം, അത് ഭയങ്കരമായിപ്പോയി, ദൈവം കൽപ്പിക്കുമ്പോൾ നാം അങ്ങനെ ചിന്തിക്കരുതേ. ദൈവം പറയുകയാണ്, ഹോശയ, നീ അവളുമായി സ്നേഹത്തിലായിരുന്നില്ലേ? ഇപ്പോൾ അവളെ വിട്ടുകളയുവാൻ നീ ആഗ്രഹിക്കുന്നു, പക്ഷേ നീ അത് ചെയ്യാതെ അവളെ അംഗീകരിച്ച് വിവാഹം ചെയ്യൂ. അവൾ പരസംഗം ചെയ്യുന്ന ഭാര്യയും പരസംഗത്തിൽ ജനിച്ച മക്കളുമാകുന്നു. പ്രവാചകന്റെ ജീവിതത്തിലെ ഈ അനുഭവത്തെ എപ്രകാരമാണ് ദൈവം ഉപയോഗിക്കുവാൻ പോകുന്നതെന്ന് ആരംഭത്തിൽ തന്നെ ദൈവം വ്യക്തമാക്കുന്നു. അവിടുന്ന് അരുളി ചെയ്തു, ദേശം യഹോവയെ വിട്ടുമാറി കഠിന പരസംഗം ചെയ്തിരിക്കുന്നു. ദൈവം ഇവിടെ ശാരീരിക പരസംഗത്തെ ആത്മീക പരസംഗത്തോട് ഉപമിക്കുന്നു. ഇന്നും ഇത് ശരിയാണ്. ഭക്തരെന്ന് നടിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ഹിതത്തിനെതിരായി പ്രവർത്തിക്കുന്നവർ ആത്മീക പരസംഗമാണ് ചെയ്യുന്നത്. വളരെ ലളിതമായി മനസ്സിലാക്കുന്ന ഭാഷയാണ് ദൈവം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇന്നത്തെ പ്രസംഗപീഠങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അല്പം കൂടി ശക്തമായി പറയുന്നവരായിരുന്നു എങ്കിൽ എന്ന് ഞാൻ ആശിച്ചു പോകുകയാണ്. നാം എല്ലാം നല്ലവരായിരിക്കുവാൻ ശ്രമിക്കുകയാണ്. ഫലമോ, ദൈവവചനം പറയുന്നത്ര ശക്തിയായി നമുക്കത് അവതരിപ്പിക്കുവാൻ പറയുവാൻ കഴിയുന്നില്ല. 3 മുതലുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നു, അങ്ങനെ അവൻ ചെന്ന് ദിബ്ലയീമിൻ്റെ മകളായ ഗോമരനെ പരിഗ്രഹിച്ചു. അവൾ ഗർഭം ധരിച്ച് അവനൊരു മകനെ പ്രസവിച്ചു. യഹോവ അവനോട്, അവൻ ഇസ്രായേൽ, ദൈവം വിതയ്ക്കും എന്ന് പേർ വിളിക്കാം. ഇനി കുറേ കാലം കഴിഞ്ഞിട്ട് ഞാൻ ഇസ്രായേലിൻ്റെ രക്തപാതകങ്ങളെ യേഹു ഗ്രഹത്തോട് സന്ദർശിച്ച് ഇസ്രായേൽ ഗ്രഹത്തിൻ്റെ രാജ്യത്വം ഇല്ലാതെയാക്കും. അന്നാളിൽ ഞാൻ ഇസ്രായേൽ താഴ്വരയിൽ വെച്ച് ഇസ്രായേലിൻ്റെ വില്ല് ഒടിച്ചു കളയും എന്ന് അരുളി ചെയ്തു. നോക്കണേ, ഈ വാക്യങ്ങളിൽ നാം കാണുന്നത് ഇവരുടെ വിവാഹം മാത്രമല്ല, ഇവർക്കുണ്ടാകുന്ന കുട്ടികൾ പോലും രാജ്യത്തിനൊരു ആത്മീക പാഠം പഠിപ്പിക്കുവാൻ ഉതകും വണ്ണമാകുന്നു. പ്രവാചകനായ യെശയ്യാവിൻ്റെ കുഞ്ഞുങ്ങളും അപ്രകാരം തന്നെയായിരുന്നു എന്നോർക്കണം. ജസ്രീൽ എന്ന പേരാണ് ആദ്യത്തെ കുട്ടി കിട്ടത്. ദൈവം ചിതറിക്കുമെന്നർത്ഥം. ദൈവം പറയുന്നു, ഞാൻ ജസ്രീലിൻ്റെ രക്തപാതകങ്ങളോട് പകരം വീട്ടും. നോക്കണേ, ജസ്രീൽ എന്നത് ഒരു പട്ടണത്തിൻ്റെയും പ്രശസ്തമായ ഒരു താഴ്വരയുടെയും പേരാണ്. അതായത് ഹർമഗദോൻ താഴ്വര അല്ലെങ്കിൽ എസ്ട്രലോൺ താഴ്വര. ഈ സ്ഥലത്തിന് കഴിഞ്ഞ കാലത്തെ രക്തച്ചൊരിച്ചിലിൻ്റെ വിജയ കഥകൾ പറയുവാനുണ്ട്. ഇനിയും അവസാനത്തെ യുദ്ധം തീരുന്ന സ്ഥലമായി ഇവിടമാകുന്നു പറഞ്ഞിരിക്കുന്നത്. ദൈവം അരളി ചെയ്യുന്നു, ഇവിടെ അവൻ വടക്കേ രാജ്യത്തെ ചിതറിക്കുവാൻ പോകുന്നു എന്ന്. ഹോശയുടെ ജീവിതത്തിൽ വീണ്ടും പല അനുഭവങ്ങൾ ഉണ്ടാകുന്നു. ആറാം വാക്യത്തിൽ നാം കാണുന്നു, അവൾ പിന്നെയും ഗർഭം ധരിച്ചൊരു മകളെ പ്രസവിച്ചു. യഹോവ അവനോട്, അവൾക്ക് ലോ രുഹൂമ, കരുണ ലഭിക്കാത്തവൾ എന്ന് പേർ വിളിക്കാം. ഞാൻ ഇനി ഇസ്രായേൽ ഗ്രഹത്തോട് ക്ഷമിപ്പാൻ തക്കവണ്ണം അവരോടൊട്ടും കരുണ കാണിക്കയില്ല. പിതാവിൻ്റെ കരുണ അല്ലെങ്കിൽ സ്നേഹം ഒരിക്കലും അറിയാത്തവൾ എന്നർത്ഥം വരുമാറ് രണ്ടാമത്തെ കുട്ടിക്ക് ലോ രുഹൂമ എന്ന പേരിടുവാൻ ദൈവം പ്രവാചകനോട് കൽപ്പിച്ചു. ഇതിൻ്റെ അർത്ഥം ലോ രുഹൂമ ഒരു അനാഥക്കുട്ടിയായിരുന്നു എന്നല്ല, പിന്നെയോ അവളുടെ പിതാവ് ആരെന്ന് അവൾ അറിഞ്ഞിരുന്നില്ല. ഹോശയുടെ ഭവനത്തിന് നേരെ ഉന്നയിച്ചിരുന്ന അപകീർത്തി വെളിപ്പെടുന്ന രംഗമാകുന്നു ഇത്. ഈ സാഹചര്യത്തിലൂടെ ദൈവം വിഗ്രഹാരാധനയിലേക്ക് പോയ വടക്കേ രാജ്യത്തെ ആളുകളോട് പറയുകയാണ്, നിങ്ങൾ എൻ്റെ കരുണ കാണില്ല, കാരണം ഞാൻ നിങ്ങളുടെ പിതാവല്ല. ദൈവകരുണയ്ക്ക് എത്തിപ്പിടിക്കാവുന്നതിനേക്കാൾ ആഴത്തിൽ താണുപോകുന്ന ഒരവസ്ഥയെക്കുറിച്ച് വളരെയധികം വാദപ്രതിവാദങ്ങൾ നടക്കാറുണ്ട്. ഒരാൾ അതിര് കടന്ന് മറുതലിച്ചാൽ അവൻ്റെ സ്ഥിതി എന്താകുമെന്ന ചിന്ത. ദൈവത്തിന് രക്ഷിക്കുവാൻ സാധിക്കാത്ത വണ്ണം ഒരു സ്ഥിതിയിൽ എത്തിച്ചേരുക അസാധ്യമാണ്. പക്ഷേ ദൈവകൃപയെ നിരന്തരം തിരസ്കരിച്ചാൽ ഒരു ദിവസം അപ്രകാരം ഒരു സ്ഥിതിയിൽ എത്തുവാൻ സാധ്യതയുണ്ട്. സുഹൃത്തെ, കൂടെ കൂടെ ശാസന കേട്ടിട്ടും ശാഠ്യം കാണിക്കുന്നവൻ നീക്കുപോക്കില്ലാതെ പെട്ടെന്ന് നശിച്ചു പോകുമെന്നാണല്ലോ ജ്ഞാനിയായ ശലോമോൻ പറയുന്നത്. ഇതിൻ്റെ അർത്ഥം ദൈവകൃപയ്ക്ക്, ദൈവകരുണയ്ക്ക് നമ്മെ രക്ഷിക്കുവാൻ കഴിയാത്ത സ്ഥിതി എന്നല്ല, പിന്നെയോ ദൈവകരുണയ്ക്ക് അർഹമായ ഒന്നും നമ്മിൽ ഇല്ലാത്ത സ്ഥിതി എന്നർത്ഥം. ഈ സമയത്ത് ഞാനൊരു അനുഭവം ഓർക്കുന്നു. ഒരിക്കൽ ഒരു സ്ത്രീ അത്യാസന്ന രോഗിയായി കിടക്കുന്ന തൻ്റെ ഭർത്താവിനെ ഒന്ന് സന്ദർശിക്കുവാൻ എന്നോട് അപേക്ഷിച്ചു. ആ മനുഷ്യനോട് ക്രിസ്തുവിലൂടെയുള്ള രക്ഷയെക്കുറിച്ച് പറയണമെന്നവൾ പ്രത്യേകം പറഞ്ഞിരുന്നു. ഞാൻ അപ്രകാരം പറയുകയുണ്ടായി. ശാന്തനായി ആ മനുഷ്യൻ ഞാൻ പറഞ്ഞതെല്ലാം ശ്രദ്ധിച്ചു. എന്നിട്ട് ഇപ്രകാരം പറഞ്ഞു, താങ്കൾ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. ക്രിസ്തുവിനെ എൻ്റെ രക്ഷിതാവായി ഞാൻ അംഗീകരിക്കാം. സത്യത്തിൽ ഇപ്പോൾ തന്നെ ഞാനത് ചെയ്യുവാൻ പോകുകയാണ്. അതിനു മുൻപ് എനിക്ക് അങ്ങയോടൊരു കാര്യം പറയുവാനുണ്ട്. എൻ്റെ ജീവിതം മുഴുവൻ ഞാൻ ദൈവത്തെ കളിപ്പിക്കുകയായിരുന്നു. കുറഞ്ഞത് 25 പ്രാവശ്യമെങ്കിലും ക്രിസ്തുവിനെ അംഗീകരിക്കുന്നു എന്ന എൻ്റെ തീരുമാനം പ്രസംഗകനെ അറിയിക്കുവാൻ കരങ്ങൾ ഉയർത്തുകയും എഴുന്നേറ്റ് നിൽക്കുകയും സാക്ഷ്യം പറയുകയും ചെയ്ത വ്യക്തിയാണ് ഞാൻ. ഞാൻ ദൈവത്തോട് ഉടമ്പടികൾ ചെയ്തതിന് ശേഷം അവങ്കിൽ നിന്നും മാറിപ്പോയി. ഒരിക്കൽ പോലും ഞാൻ സത്യസന്ധമായിരുന്നില്ല. യഥാർത്ഥത്തിൽ ഇപ്പോൾ പോലും എനിക്ക് പറയുവാൻ സാധിക്കുന്നില്ല ഞാൻ സത്യസന്ധമാകുന്നുവോ എന്ന്. എത്ര ശോചനീയമായൊരു സ്ഥിതി! ആ മനുഷ്യൻ്റെ ശവസംസ്കാര ചടങ്ങിൽ ആ മൃതശരീരത്തിൻ്റെ മുഖത്തേക്ക് നോക്കി ഞാൻ ആരും കേൾക്കാതെ ഇപ്രകാരം പറഞ്ഞു, ദൈവമേ, ഈ മനുഷ്യന് ആത്മാർത്ഥതയുണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിച്ചു പോകുന്നു. അവിടുത്തെ കരുണ ഇവങ്കിലേക്ക് ഇറങ്ങിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. സുഹൃത്തെ, ദൈവവുമായി താങ്കൾക്ക് എത്ര നാൾ വേണമെങ്കിലും കളിക്കാം കേട്ടോ. ഹോശയുടെ രാജ്യം ചെയ്തത് അതാണ്. പക്ഷെ ഒരു ദിവസം വന്നു, അന്ന് ദൈവം പറയുകയാണ്, നിന്നോട് എനിക്കിനിയും ഒരിക്കൽ പോലും കരുണയുണ്ടാകില്ല. 7 വാക്യം നോക്കിക്കേ, എന്നാൽ യഹൂദാഗ്രഹത്തോട് ഞാൻ കരുണ കാണിച്ചു. അവരെ വില്ലുകൊണ്ടോ വാൾ കൊണ്ടോ യുദ്ധം കൊണ്ടോ കുതിരകളെ കൊണ്ടോ കുതിരച്ചേവകരെ കൊണ്ടോ രക്ഷിക്കാതെ അവരുടെ ദൈവമായ യഹോവയെക്കൊണ്ട് അവരെ രക്ഷിക്കുമെന്ന് അരുളി ചെയ്തു. പക്ഷേ ദൈവം പറയുകയാണ്, യഹൂദയെ ശിക്ഷിക്കുവാൻ ഞാൻ ഇപ്പോൾ തയ്യാറല്ല. എന്തുകൊണ്ട് വടക്കേ രാജ്യത്തെ ശിക്ഷിച്ചിട്ട് തെക്കേ രാജ്യത്തെ വെറുതെ വിടുന്നു? കാരണം ദാവീദിനെ ഓർത്താണ് അത് ചെയ്തത്. ഈ ചിന്ത പല ഭാഗത്തും നാം കാണുന്നുണ്ട്. ദാവീദിനെ ഓർത്ത് ശലോമോന്റെ കാലത്ത് രാജ്യം വിഭജിക്കപ്പെടുകയില്ല. ദാവീദിനെ ഓർത്ത് തെക്കേ രാജ്യത്തെ രക്ഷിക്കും. ദാവീദിനെ ഓർക്കുന്ന ദൈവം. ഈ കാര്യം തെറ്റല്ലേ, പക്ഷാഭേദമല്ലേ എന്ന് വിമർശിക്കുന്ന ചിലരെയെങ്കിലും ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് തെറ്റോ ശരിയോ എന്നെനിക്കറിയില്ല. വീണ്ടും വീണ്ടും എന്നോട് കരുണ കാണിക്കുന്ന ദൈവത്തിന് ഞാൻ നന്ദി കരേറ്റുക മാത്രമാണ് ചെയ്യുന്നത്. എത്ര ദീർഘക്ഷമയോടെയാണ് അവിടുന്ന് ഇപ്പോഴും എന്നോട് കൃപ കാണിക്കുന്നത്. ദൈവം അരളി ചെയ്യുകയാണ്, അവരെ വില്ലുകൊണ്ടോ വാൾ കൊണ്ടോ കുതിരച്ചേവകരെ കൊണ്ടോ രക്ഷിക്കാതെ അവരുടെ ദൈവമായ യഹോവയെക്കൊണ്ട് അവരെ രക്ഷിക്കും. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ ദൈവം പറയുകയാണ്, അത്യാധുനിക റോക്കറ്റ് കൊണ്ടോ ദീർഘദൂര മിസൈൽ കൊണ്ടോ അണുബോംബ് കൊണ്ടോ ഒന്നുമല്ല ഞാൻ അവരെ രക്ഷിക്കുന്നത്. ആയുധങ്ങൾ കൊണ്ടല്ല ഞാൻ അവരെ രക്ഷിക്കുന്നത്. രണ്ട് രാജാക്കന്മാർ 19 യെശയ്യാ പ്രവചനം 37 ഒക്കെ വായിക്കുമ്പോൾ ഈ അവസ്ഥ എങ്ങനെയാണ് ദൈവം തെക്കേ രാജ്യത്തെ വിടുവിച്ചത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഇങ്ങനെ ഇരുന്ന അവസ്ഥയിൽ പക്ഷെ വടക്കേ രാജ്യത്തെ അവൻ വിടുവിച്ചില്ല, അതും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 8 വാക്യത്തിലേക്ക് നാം വരുമ്പോൾ കാണുന്നത്, അവൾ ലോരുഹമയെ മുലകുടി മാറിയ ശേഷം ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിച്ചു. മുലകുടി മാറിയ ശേഷം എന്നതുകൊണ്ട് 2-3 കഴിഞ്ഞ് എന്നാണ് അർത്ഥമാക്കുന്നത്. ഗോമർ വീണ്ടും ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു. 9 വാക്യം, അപ്പോൾ യഹോവ അവന് ലോ അമ്മി എന്റെ ജനമല്ല എന്ന് പേർ വിളിക്ക, നിങ്ങൾ എന്റെ ജനമല്ല, ഞാൻ നിങ്ങൾക്ക് ദൈവമായിരിക്കുകയുമില്ല എന്ന് അരുളി ചെയ്തു. 3 കുട്ടിയുടെ പേര് ലോ അമ്മി എന്നാണ് ഇട്ടത്. ഇതിന്റെ അർത്ഥം എന്റെ ജനമല്ല എന്നാണ്. ഇത് ഏകവചനത്തിലൊന്ന് പറഞ്ഞു നോക്കിക്കേ, എന്റെ കുട്ടിയല്ല, അങ്ങനല്ലേ വരുന്നത്? 2 കുട്ടിയെക്കുറിച്ച് സംശയിച്ചതേ ഉള്ളൂ, 3 കുട്ടിയെക്കുറിച്ച് അതുപോലുമില്ല. ദൈവം പറയുകയാണ്, നിങ്ങൾ എന്റെ ജനമല്ല, ഞാൻ നിങ്ങളുടെ ദൈവവുമല്ല. വേദപുസ്തകത്തിൽ ഈ ഒരു വാക്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ ഇസ്രായേലുമായുള്ള എല്ലാ ബന്ധങ്ങളും ഇതോടെ ദൈവം വിച്ഛേദിച്ചു എന്ന് വ്യാഖ്യാനിക്കുന്നവരോട് ഞാൻ യോജിക്കുമായിരുന്നു. നാം എല്ലാം ഒരു കാര്യം ഓർക്കണം, ദൈവവചനത്തിൽ എവിടെ നിന്നെങ്കിലും ഒരു വാക്യം എടുത്ത് നമുക്കിഷ്ടമുള്ള കാര്യം സ്ഥാപിക്കാമെന്ന് ചിന്തിക്കുന്നത് തെറ്റാണ്. ഹോശയുടെ പ്രവചനം മുഴുവൻ വായിക്കുന്ന ഏതൊരു വ്യക്തിയും ദൈവം ഇസ്രായേലുമായി എല്ലാ ഇടപാടുകളും നിർത്തി എന്ന് പറയുകയില്ല. 10 വാക്യം അത് വ്യക്തമാക്കുന്നുണ്ട്, ഞാനൊന്ന് വായിക്കാം. എങ്കിലും ഇസ്രായേൽ മക്കളുടെ സംഖ്യ അളക്കുവാനും എണ്ണുവാനും കഴിയാത്ത കടൽക്കരയിലെ പൂഴ് പോലെ ഇരിക്കും. നിങ്ങൾ എന്റെ ജനമല്ല എന്ന് അവരോട് അരുളി ചെയ്തതിനു പകരം നിങ്ങൾ ജീവനുള്ള ദൈവത്തിന്റെ മക്കൾ എന്ന് അവരോട് പറയും. നോക്കണം, ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും ഈ ജാതിയെ ഉന്മൂലനാശം ചെയ്യുവാൻ അനേകർ പരിശ്രമിച്ചു, പക്ഷേ അവരെ വർദ്ധിപ്പിക്കുമെന്ന് ദൈവം പ്രവാചകനിലൂടെ അരുളി ചെയ്യുന്നു. ആ ദിവസത്തിൽ അവർ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരും. ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ നമുക്ക് വ്യക്തമാകും ദൈവം ഇസ്രായേലിനെ എന്നേക്കുമായി തള്ളിക്കളഞ്ഞിട്ടില്ല എന്ന്. 11 വാക്യം നോക്കിക്കാട്ടെ, യഹൂദ മക്കളും ഇസ്രായേൽ മക്കളും ഒന്നിച്ചുകൂടി തങ്ങൾക്കൊരു തലവനെ നിയമിച്ചു, ദേശത്തു നിന്ന് പുറപ്പെട്ടു പോകും. ഇസ്രായേലിന്റെ നാൾ വലുതായിരിക്കുമല്ലോ. ഒരു തലവനെ നിയമിച്ചു. ഇന്ന് അവർക്ക് എല്ലാവർക്കും ഒരു തലവനില്ല. അവരെല്ലാവരും ഇന്നത്തെ അവരുടെ നേതൃത്വത്തെ അംഗീകരിക്കുന്നില്ല. ഇവിടെ പറഞ്ഞിരിക്കുന്ന തലവൻ മശിഹയാണ്. അവർ ദേശത്തു നിന്നും പുറപ്പെട്ടു പോകും. ഇസ്രായേലിന്റെ നാൾ വലുതായിരിക്കുമല്ലോ. എത്ര അത്ഭുതകരമായൊരു പ്രവചനമാകുന്നു ഇത്. ഇന്നത്തെ ഇസ്രായേലിന്റെ യഥാസ്ഥാനപ്പെടൽ പഴയ നിയമ പ്രവചനത്തിന്റെ പൂർത്തീകരണം എന്ന് പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. ഈ കാര്യം നമുക്ക് വിശദമായി തുടർന്നുള്ള ദിവസങ്ങളിൽ പഠിക്കാവുന്നതാണ്. നാം ഈ ഹോശേയ പ്രവചനം മുഴുവനും 1-2 പ്രാവശ്യം വായിക്കുന്നത് നല്ലതാണ്. ഒരു ചെറിയ പ്രവചനമാണല്ലോ, എത്രയും കൂടുതൽ പ്രാവശ്യം വായിക്കുന്നത് വളരെയേറെ പ്രയോജനം ചെയ്യും. ഇതുപോലെയുള്ള പ്രവചനങ്ങൾ പലപ്പോഴും നാം വായിക്കാറില്ല, ശ്രദ്ധിക്കാറില്ല എന്നതുകൊണ്ട് തന്നെ നമുക്കിതേക്കുറിച്ച് വലിയ കാര്യങ്ങൾ പലപ്പോഴും മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുമില്ല. എന്നാൽ തുടർന്നുള്ള ദിവസങ്ങളിൽ കൂടുതലായി ഇത് പഠിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് താങ്കളെ സഹായിക്കട്ടെ. അതിനായി ദൈവം താങ്കളെ അനുഗ്രഹിക്കട്ടെ.
വിഷയവിഭജനം ആവശ്യമുള്ളവർ ദയവായി ഞങ്ങളുടെ തിരുവല്ല ഓഫീസുമായി ബന്ധപ്പെടുക. കൂടാതെ പഠനങ്ങളുടെ ഓഡിയോ സിഡിയും ലഭ്യമാണ്.
ഞങ്ങളുടെ വിലാസം: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരള. വിലാസം ഒരിക്കൽ കൂടി: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരളം. ഇമെയിൽ ഐഡി malayalamttb@radio882.com. ഞങ്ങളുമായി നേരിൽ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നവർ 9447767378 9447767378 എന്ന ഫോൺ നമ്പറിൽ ഉടനെ വിളിക്കുക. ഇന്റർനെറ്റിലും ഞങ്ങളുടെ പരിപാടി ലഭ്യമാണ്. വെബ്സൈറ്റ് radio882.com.
സ്നേഹം, അതിശയ സ്നേഹം, അതിരുക്കവിഞ്ഞൊഴുകുന്ന സ്നേഹം, അളവറ്റ സ്നേഹം, അതിശയ സ്നേഹം, അതിരുക്കവിഞ്ഞൊഴുകുന്ന സ്നേഹം, തൻ സ്നേഹ നിറവിൽ, തൻ സ്നേഹമറവിൽ നിത്യം പുലർത്തും ദൈവ സ്നേഹം. ആ സ്നേഹത്തിൻ ഉയരവും ആഴവും നീളവും ആർക്കു ഗ്രഹിപ്പാനാമോ? ആ സ്നേഹത്തിൻ ഉയരവും ആഴവും നീളവും ആർക്കു ഗ്രഹിപ്പാനാമോ? ആ ദൈവിക സ്നേഹം നിസ്തുല്യമേ ആർക്കു ഗ്രഹിപ്പാനാമോ? സ്നേഹം സമാധാന സന്തോഷമരുളുന്ന സ്നേഹം, കൃപയും ദയയും നിറഞ്ഞതാം സ്നേഹം, സമാധാന സന്തോഷമരുളുന്ന സ്നേഹം, വിനയവും താഴ്മയിൽ കാണിച്ച സ്നേഹം, കരുണയും ക്ഷമയും കവിയും സ്നേഹം. ആ സ്നേഹത്തിൻ കാന്തയം സഭയെ ചേർത്തിടും സ്നേഹം, കാന്തനായി വരുമെന്നരുളിയ സ്നേഹം, കാന്തയം സഭയെ ചേർത്തിടും സ്നേഹം, കാന്തനായി വരുമെന്നരുളിയ സ്നേഹം, അംശമായി മാത്രം നാം അറിയുന്നു സ്നേഹം, പൂർണമായ ദിനം വെളിപ്പെടുമേ. ആ സ്നേഹത്തിൻ സ്നേഹം, നീതിയിൻ വിധികൾ നൽകുന്ന സ്നേഹം, നീതിയും ന്യായവും നിറഞ്ഞൊരു സ്നേഹം, നീതിയിൻ വിധികൾ നൽകുന്ന സ്നേഹം, പാപിക്കു ശരണം ഏകുന്ന സ്നേഹം, പാപങ്ങൾ മായ്ക്കും ദൈവ സ്നേഹം. ആ സ്നേഹത്തിൻ നിസ്തുല്യമേ ആഗ്രഹിപ്പാൻ.